നമസ്കാരം ശ്രീ ഉദിത് ചൈതന്യ, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
വളരെ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. വളരെ സന്തോഷമുണ്ട്.
ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് താങ്കൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് ഇത്തവണത്തെ യാത്രയിലെ പരിപാടികൾ?
ഈ പ്രാവശ്യം എന്നെ കേരള ഹിന്ദു സൊസൈറ്റി മെൽബൺ ആണ് ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അതൊരു നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. മെൽബണിലാണ് അതിന്റെ ആസ്ഥാനം. അവര് കുറേ സോഷ്യൽ ആക്ടിവിറ്റി, കുട്ടികളുടെ കൾച്ചറൽ ആക്ടിവിറ്റി, ഡാൻസ്, സംഗീതം, യോഗ, മെഡിറ്റേഷൻ, അതുപോലെ ഭാരത സംസ്കൃതി, ഇതെല്ലാം കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ ഈ പ്രാവശ്യം സിഡ്നി, അൽബേൺ, അതുപോലെ തന്നെ മെൽബൺ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്.
അതായത് ആത്മീയം മാത്രമല്ല എന്ന് പറയാം, ഈ അഭിമുഖത്തിലും ആത്മീയ കാര്യങ്ങൾക്കപ്പുറം ആത്മീയതയുമായും മതവുമായുമെല്ലാം ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ കാര്യങ്ങളും രാഷ്ട്രീയവുമെല്ലാം ഉൾപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഇതിലൊരു കാര്യം, താങ്കളെക്കുറിച്ച് ഈ അഭിമുഖത്തിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ജാതിയെയും മതത്തെയുമെല്ലാം നിരാകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് താങ്കളുടെ തന്നെ ഭാഗവതം വില്ലേജിന്റെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. സത്യത്തിൽ എത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമാണ് അത്?
അതായത് മനുഷ്യൻ എപ്പോഴും വളരെ വളർച്ചയും വികാസവും മുരടിക്കുമ്പോഴാണ് അവൻ സങ്കുചിത്വത്തിലേക്ക് താഴുന്നത്. ഉദാഹരണത്തിന് മനുഷ്യന് സംഗീതത്തിന് ജാതിയും മതവുമില്ല, നൃത്തം അതിന് ജാതിയും മതവുമില്ല. അതേപോലെ തന്നെ നല്ല ചിന്തകള്, സാമൂഹ്യ സേവനങ്ങള്, യോഗ, ഇതിനൊന്നും ജാതിയും മതവുമില്ല, മെഡിറ്റേഷൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ മനുഷ്യന് ജാതീയ ചിന്തയിൽ നിന്നും മതചിന്തയിൽ നിന്നും ഉയരാൻ സാധിക്കും. ജാതിയും മതമൊക്കെ മനുഷ്യനെ രണ്ടു തരത്തിലാണ് അവനെ താഴ്ത്തുന്നത്. ജാതീയത അവനിൽ എപ്പോഴും അപകർഷതാബോധം ഉണ്ടാക്കും, മതം എപ്പോഴും അവനിൽ ഭയം ഉണ്ടാക്കും. കാരണം ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് മതമേധാവികൾ എപ്പോഴും അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അവൻ പേടിച്ചിട്ട് അത് ഫോളോ ചെയ്യും. വാസ്തവത്തിൽ അവന്റെ ഉള്ളില് ദൈവം ആരാന്നറിയില്ല, ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവും ഇല്ല അവന്റെ അടുത്ത്. അവനെ ഒരു പേടിച്ചിട്ട് അത് കൊണ്ടു നടക്കണം. അവരുടെയൊക്കെ മനസ്സ് വളരെ സങ്കുചിതമാണ്, അത് വളരെ താഴ്ന്നതുമാണ്. ഇതൊക്കെ മനുഷ്യനെ മുക്തമാക്കാനുള്ള ടെക്നിക്കുകൾ ഭാരതീയ സംസ്കൃതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് ആസ്പെക്ട്സുകളാണ് കല, സംഗീതം, നൃത്തം, അതേപോലെ സാമൂഹ്യ സേവനങ്ങള്, പിന്നെ ചർച്ചകള്, അതുപോലെ യോഗ, ധ്യാനം തുടങ്ങിയതിനൊക്കെ മനുഷ്യനെ വളരെയധികം മാനസികമായിട്ട് ഉയർത്താനും യോഗാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരെയും ഒരേ ബന്ധുക്കളായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ ഈ സങ്കുചിത്വത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും ഉയർത്തുന്ന, എല്ലാവരെയും നന്നാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ വികസിപ്പിച്ചാൽ മതി.
തീർച്ചയായും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തന്നെ ചോദിക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിലെ നേതാക്കൾ അല്ലെങ്കിൽ സന്യാസിമാർ അടുത്ത കാലത്ത് നടത്തുന്ന പല പ്രസ്താവനകളും താങ്കളുടെ ഈ വാക്കുകളോട് യോജിക്കുന്നതല്ല. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് കേട്ട ഖർവാപ്പസി പോലുള്ള കാര്യങ്ങളിൽ മതത്തിന്റെ പേരിലുള്ള ചേരിതിരിവ് കൂടുതൽ വ്യക്തമായി വരികയല്ലേ?
അല്ലെ, ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നും പ്രേരണകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സാമൂഹ്യ സേവനം എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്ന കുറെ ആളുകള്, അവര് സാമൂഹ്യ സേവനത്തോടൊപ്പം മതപരിവർത്തനം എന്നൊരു ചിന്ത ഇടുമ്പോഴാണ് അപ്പൊ അതിനെതിരെ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ശബ്ദം വരുന്നുവെങ്കിൽ അതൊരു ഒരു ഭാഗത്തുനിന്ന് മാത്രമുള്ള ശബ്ദമല്ല, അത് വേറൊരു ഭാഗത്തുനിന്നുള്ള ഒരു ശബ്ദത്തിന്റെ പ്രതികരണം ആയിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗത്തെ മാത്രം അതിന് കുറ്റം പറയാൻ സാധ്യമല്ല. അപ്പൊ അങ്ങ് എന്നെ ചീത്ത വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നിൽ നിന്ന് എന്തോ പ്രൊവോക്കേഷൻ അങ്ങയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തെറ്റുകാരനാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അങ്ങ് അങ്ങയുടെ തെറ്റിനെ അങ്ങക്ക് മാറ്റാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനൊരു വിശാലത വേണം. ഇത് എനിക്ക് തോന്നുന്നു ഒരു സന്യാസിവര്യന്മാരെ അവര് ചെയ്യുന്നത് എന്തുകൊണ്ട് തെറ്റാണെന്ന് സമൂഹം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വിഭാഗം അവരെ തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അതൊന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്.
അല്ല, അങ്ങനെ മറ്റുള്ളവരുടെ പ്രേരണയിൽ വശംവദരായി തെറ്റ് ചെയ്യാൻ പാടുള്ളവരാണോ സന്യാസിമാർ?
അല്ല, സന്യാസിവര്യന്മാര് തെറ്റ് ചെയ്യാൻ, ഇതൊരു തെറ്റും ശരിയുടെ പ്രശ്നം അല്ലത്, ഇതൊരു കറക്ഷനാണത്. എന്ന് വെച്ചാല് ഒരു ഒരു വഴിതെറ്റി പോകുന്ന ഒരു സമൂഹത്തിനെ നേർവഴിയിരിക്കും. അതായത് എന്തൊക്കെ പറഞ്ഞാലും ശരി, ലോകം തിരിച്ചു വരുന്നത് ഈ ഭാരതത്തിന്റെ ചില സംസ്കൃതിയിലേക്കാണ്. അഹിംസ, അതുപോലെ തന്നെ ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ശാന്തി ശാന്തി ശാന്തി, ഈ ഇതിനെ ഈ വാല്യൂസിലേക്കാണ് ലോകം വരുന്നത്. അത് അതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യവശാൽ ഭാരതത്തിൽ നിന്നാണ് അത് ഉടലെടുത്തത്. ഇപ്പൊ ഹിന്ദു കൾച്ചർ തന്നെയാണ് ഒരു 80% കേരളത്തിലെ ക്രിസ്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്നത്, നമുക്ക് യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ ഇസ്ലാം കൾച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇസ്ലാം കൾച്ചറിൽ നല്ലൊരു ശതമാനം ഹിന്ദു കൾച്ചർ തന്നെയാണ്. അതതിനെ ആർക്കും അത് മാറ്റമില്ല. അത് ഹിന്ദുയിസം എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഭാരതീയതയാണത്. അത് ആർക്കും അത് നിഷേധിക്കാൻ പറ്റാത്തൊരു സാധനമാണത്. ഒരു ഒരു ലോകത്തിലുള്ള മറ്റു മതങ്ങളൊക്കെ ഇന്ന് വളരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കൾച്ചറാണ് നമ്മുടേത്. ഗാന്ധിജി പറഞ്ഞ അഹിംസ, അത് നമ്മുടെ ഉപനിഷത്തിന്റെ ഒരു സന്ദേശമാണത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഭാരതീയ സംസ്കൃതി. അതുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന സംസ്കൃതി എപ്പൊ വന്നിട്ടുണ്ടോ, അപ്പൊ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ച് സമൂഹത്തെ വിടാൻ ശ്രമിക്കുന്നത് അതൊരു തെറ്റും ശരിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ പറയാ റൂട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ റൂട്ട് കറക്റ്റ് ചെയ്യാൻ ചില സന്യാസിമാർ ശ്രമിക്കുന്നുണ്ട് എന്നത് നമ്മൾ അവരെ തെറ്റ് പറയുന്നതിനേക്കാൾ ഉപരി ഈ റൂട്ട് തെറ്റിക്കുന്നത് തെറ്റാ, അത് തെറ്റാവരുത് എന്നുകൂടി നമുക്ക് പറയാൻ
സാധിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളിൽ ഭൂരിഭാഗവും, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം വിശ്വാസികളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ സംസ്കാരം, അതായത് സനാതന സംസ്കാരം പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എവിടെയാണ് അവർക്ക് റൂട്ട് തെറ്റിയത്? പിന്നെ എന്തിനാണ് ഒരു കർവാപ്പസി അല്ലെങ്കിൽ തിരിച്ചുവരവിന്റെ ആവശ്യമുള്ളത്? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതവും ഇന്ത്യൻ സംസ്കാരവുമായി തുടർന്നാലും വസുദൈവ കുടുംബകമാകാൻ കഴിയില്ലേ?
തീർച്ചയായിട്ടും അത് കഴിയും. അതിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി, നമുക്ക് ക്രിസ്തീയ ഇസ്ലാമിക സംസ്കാരം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ ക്രിസ്ത്യാനിയോ ഒറിജിനൽ ഇസ്ലാമോ അല്ല. അത് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ കച്ചവടത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വന്നിട്ട് നമ്മുടെ പൂർവികന്മാരുടെ ദൗർബല്യങ്ങളെ അവർ ചൂഷണം ചെയ്തതാണ്. അവര് അന്നത്തെ ദാരിദ്ര്യമോ ജാതീയ വ്യവസ്ഥകളോ ചൂഷണം ചെയ്തിട്ടാണ് അന്ന് അവരെ മതം മാറ്റിയിട്ടുള്ളത്. ഒറിജിനലി അവരുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഹൈന്ദവ സംസ്കൃതിയാണ്. അവർക്ക് അവരുടെ ജീൻ അതാണ്, അവരുടെ ബ്ലഡ് അതാണ്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുമ്പോൾ സൃഷ്ടി, ആ സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടാവ് ചെയ്തിരിക്കുന്ന സൃഷ്ടി, ഏത് സംസ്കാരമാണോ നമുക്ക് അനുയോജ്യമായിട്ട് ആ സംസ്കാരത്തിലേക്കായിരുന്നു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആ സംസ്കാരം മാറ്റി വേറൊരു സംസ്കാരത്തിലേക്ക് പോകുന്നു, അതിനർത്ഥം ദൈവത്തിന് ബുദ്ധിയില്ല എന്ന് ഞാൻ സമ്മതിക്കല്ലേ? കാരണം ദൈവം എനിക്ക് അമേരിക്കൻ സംസ്കാരത്തിലാണ് എന്നെ ജനിപ്പിക്കേണ്ടതെങ്കിൽ എനിക്ക് അമേരിക്കയിൽ ജന്മം തന്നാൽ മതിയായിരുന്നു. ഇന്ത്യയിൽ ജന്മം തന്നിരിക്കുന്നെങ്കിൽ ഇന്ത്യൻ സംസ്കൃതി ഉൾക്കൊണ്ട് ജീവിക്കാനാണ്. അപ്പൊ ഞാൻ തന്നെ എന്റെ പൂർവികന്മാർക്ക് തെറ്റുപറ്റി, അതായത് അവരാ സംസ്കൃതി, അവർ ദൈവത്തിന് ബുദ്ധിയില്ല എന്ന് വിചാരിച്ച് അവരവരുടെ സംസ്കാരം മാറ്റി വേറെ സംസ്കാരത്തിന്റെ പ്രലോഭനത്തിലേക്ക് അവർ വീണപ്പോവും. അവർക്ക് ഇന്ത്യൻ സംസ്കാരത്തെ അവർക്ക് വിടാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീൻ, നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ആ ഹോർമോൺ ഇന്ത്യൻ സംസ്കൃതിയുടെയാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ഒരു തെറ്റായിട്ടുള്ള സംസ്കൃതിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇപ്പൊ പള്ളികളിൽ തന്നെ യോഗയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ധ്യാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു 80% പള്ളികളിലും എന്താ പറയാ ഭാരതത്തിന്റെ ഹൈന്ദവ സംസ്കൃതിയുടെ പേരുകൾ ഇന്ന് അവര് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു തെളിവല്ലേ? ഭാരതീയത വിട്ടുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റി, ഭാരതീയത വിട്ടുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക സംസ്കാരം ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഗൃഹവാപസി എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാവരും വാസ്തവത്തിൽ ഭാരതീയ സംസ്കൃതി ഉൾക്കൊണ്ടവരാണ്. അതിനെ കൂടുതൽ ബോധവൽക്കരണം ചെയ്താൽ മതി.
അതായത് കർവാപ്പസിയെ താങ്കൾ അനുകൂലിക്കുന്നില്ല എന്നാണ് അർത്ഥം?
സത്യത്തിൽ ഞാനതിനെ എതിർക്കുന്നുമില്ല, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എതിർക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, അതൊരു വിഭാഗത്തെ ഒരു ഒരു സന്യാസിമാരെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതിനെ പ്രകോപിപ്പിച്ച കുറെ ഘടകങ്ങൾ മറുഭാഗത്തും ഉണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം അവിടെ ചെറിയ ചെറിയ പ്രലോഭനങ്ങളൊക്കെ കൊടുത്ത് അവരെ ഫോഴ്സ്ഫുള്ളി മതം മാറ്റുന്ന ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ അത് വളരെ വേദനാത്മകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ മിസോറാം നാഗാലാൻഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പഴയ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് അവര്. ഇപ്പൊ അവർ അങ്ങുമില്ല ഇങ്ങുമില്ലാത്തൊരവസ്ഥയിലാണ് അവര് നിൽക്കുന്നത്.
ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഞാനും ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, ഹിന്ദുമതത്തിലെ ജാതീയതയുടെ ഉച്ചനീചത്വങ്ങൾ, അതിലൂടെയുള്ള പട്ടിണി, അതെല്ലാം അവിടുത്തെ പല ആൾക്കാർക്കും ഒരുപാടുണ്ട്. വളരെയധികം ദാരിദ്ര്യം അതിന്റെ പേരിലുണ്ട്. അപ്പോൾ വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണമാണോ അതോ സംസ്കാരമാണോ പ്രധാനപ്പെട്ടത്?
തീർച്ചയായിട്ടും. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കൂ, രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട്, അത് അങ്ങ് ഞാൻ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒന്നാമത്തെ ഘടകം ശരിയാണ്, അങ്ങ് പറഞ്ഞ 100% ശരിയാണ്. ജാതീയതയും ദാരിദ്ര്യവും അവർക്കുണ്ടായിരുന്നു. അവരോട് വിശ്വാസത്തെക്കാൾ അവർ പട്ടിണി മാറ്റലാണ്. പക്ഷെ ആ കാര്യത്തിൽ ഒരു ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത വലിയൊരു സേവനത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത പക്ഷേ പക്ഷെ അതിന്റെ ഉള്ളിൽ അവരുടെ ഒരു സംസ്കൃതിയെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നു അത് ആ സംസ്കാരത്തോട് ചെയ്ത, കാരണം അവർക്ക് ഏതൊരു സംസ്കൃതിയിലാണോ ജന്മം കിട്ടിയത് ആ സംസ്കൃതി അവരെ നിലനിർത്താൻ പരിശീലിപ്പിക്കേണ്ട ആളുകളും കൂടിയിരുന്നു മിഷണറിമാര്. അത് അതവർ ചെയ്യാതെ അവരെ വേറെ മതത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ അങ്ങുമില്ല എങ്ങുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു സത്യത്തെ ഞാൻ തുറന്നു പറയാണ്. ഇന്നും ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യൻസ് ഉണ്ട്. ഒരു ലാറ്റിൻ കത്തലിക്കനോ അല്ലെങ്കിൽ റോമൻ കത്തലിക്കനോ അവർ വിവാഹം കഴിക്കാറില്ല. അവരെ ഒറിജിനൽ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇന്നും ജാതീയത ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അതിനെ നമ്മൾ ആ സോഷ്യൽ ഈവിളിനെ എതിർക്കുന്നതിന് പകരം അവരെ മതം മാറ്റിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ്. നമുക്ക് ഞാൻ തന്നെ വളരെ സാമൂഹ്യമായിട്ട് എന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന സത്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് തുറന്നു പറയുന്നത്.
അല്ല, ഇതിപ്പോൾ അയൽപക്കങ്ങളിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നത് ഇവിടെയും അത് തുടരാനുള്ള കാരണമാണോ എന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. അതായത് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഞാൻ ഇതോടൊപ്പം ചേർത്ത് ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സന്യാസിനി നടത്തിയ പ്രസ്താവനയാണ് ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ തുടങ്ങിയവരുടെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന്. ഇത്രത്തോളം സങ്കുചിതമായി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ?
ഈ സങ്കുചിത്വം എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോ ഒരു ഇവരെ കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറയാൻ പ്രേരിപ്പിക്കണം, അതിനെന്തോ ഒരു 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 പ്രേരണ കൊടുക്കുന്ന ഘടകങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് സൽമാൻ ഖാന്റെ ഒരു പുതിയൊരു ഫിലിം വന്നപ്പോ അതിലെന്തോ ഹിന്ദു പ്രശ്നം ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. ഒരു ഹൈന്ദവതയെ എതിർക്കുന്നു എങ്കിൽ ഞാനതിനെ എന്താ പറയാ, അതൊരു ഒരു എനിക്കൊരു ആ കാര്യത്തിൽ സങ്കുചിത്വമില്ല. ഞാനതിന് ചർച്ച ചെയ്ത് നമ്മൾ അതിന്റെ സത്യം കണ്ടെത്താൻ, കാരണം അതൊരു നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം, ചാലഞ്ചാണത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു വിഭാഗ സംസ്കൃതിയോട് മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കൺവേർഷൻ തന്നെ പോയിന്റ് എടുക്കൂ. ഒരു മുസ്ലിം രാജ്യത്ത് പോയിട്ടും അവർക്ക് അവിടുത്തെ ദാരിദ്ര്യം കാണാനോ അവിടുത്തെ ആളുകളുടെ സാമൂഹ്യ പ്രശ്നം തീർക്കാനോ സാധിച്ചില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അവരുടെ മതം മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് അവിടെ. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ ഒരു സംസ്കൃതിയും ചോദ്യം ചെയ്യാനോ അതിനെതിർക്കാനോ ഒരു ആളും സാധ്യല്ല. അപ്പോ ഹൈന്ദവ ഭാരതീയ സംസ്കൃതിയെ ചോദ്യം ചെയ്യാൻ നമുക്കതിനുള്ള ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്, നമ്മളെ തെറ്റിതിരുത്താനുള്ള കഴിവുണ്ട്. കാരണം തെറ്റിതിരുത്തിയ ഒരു സംസ്കൃതിയാണ്. അത് എനിക്ക് തോന്നുന്നു അവരിതൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ കാണിക്കുന്നത് ഭാരതീയതയുടെ വിശാലതയും ഭാരതീയതയുടെ ഒരു വലിയ മനസ്കതയാണ്. അതിൽ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു എന്താ പറയാ ഒരു റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ കണ്ടാൽ മതി ഇവരുടെയൊക്കെ റിയാക്ഷൻ. അതിന്റെ അർത്ഥം എല്ലാവരും അതുപോലെ ആവണമെന്നില്ല. ഞാൻ പറയുമ്പം അത്തരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ തുറന്ന മനസ്സോടുകൂടി കാണാനും അതിൽ തെറ്റുകളുണ്ടെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് അതിനെ കുറേ കൂടി നവീകരിക്കാൻ പ്രവർത്തിച്ചാലേ ഒരു പക്ഷെ നമുക്കൊരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ.
അല്ല, അത്തരത്തിലുള്ള സിനിമകൾ വരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ഇറാനിൽ നിന്ന് മഖ്മൽ ബഫിന്റെ സിനിമകളോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഖുദാകേലിയോ പോലുള്ള ചിത്രങ്ങളൊക്കെ അതിരൂക്ഷമായി തന്നെ മുസ്ലിം മതത്തെ വിമർശിക്കുന്നതാണ്. ഇനി ഇന്ത്യയിലെ കാര്യം നോക്കുകയാണ്, പി കെ മാത്രമല്ല അതിനേക്കാൾ രൂക്ഷമായി ഹിന്ദുമതത്തെ വിമർശിച്ച ഒരു ചിത്രമായിരുന്നു ഓ മൈ ഗോഡ്. പക്ഷെ അതിൽ അഭിനയിച്ചത് പരേഷ് റാവൽ എന്ന ഒരു ഹിന്ദു ആയതുകൊണ്ട് മാത്രം വിമർശനം ഉണ്ടായില്ല, അമീർ ഖാൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രം വിമർശനം.
അമീർ ഖാന്റെ മാത്രം പ്രശ്നമല്ല, കാരണം ഇവര് സത്യത്തില് എനിക്ക് തോന്നുന്നില്ല അത് അമീർ ഖാനോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള, കാരണം ഇവര് പലരും കല്യാണം കഴിച്ചുള്ള ഹിന്ദു പെൺകുട്ടികളെയാണ്. ഇവരുടെയൊക്കെ ഭാര്യമാരെ നോക്കിക്കഴിഞ്ഞാൽ, അതിപ്പോ സൽമാൻ ഖാനായാലും ശരി അമീർ ഖാന്റെ കാര്യമായാലും ശരി, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവര് എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിലൊക്കെ വളരെയധികം ഫോർവേഡാണ്. പക്ഷെ എന്തുകൊണ്ട് അതിനെ എതിർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ മുഴുവൻ മതപരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ തന്നെ അതിൽ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു ഫിലിം സക്സസ് ആവണമെങ്കിൽ, കാരണം ഇവരുടെ ഭയങ്കര കോമ്പറ്റീഷൻ, അങ്ങ് ഇതിന്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് നോക്കുന്നില്ല. ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ സൽമാൻ ഖാന്റെ ഫിലിം 300 കോടിയാണെങ്കിൽ അമീർ ഖാനും മോഹൻലാലും 350 കോടി എത്തിക്കണം. അപ്പൊ ക്രിറ്റിസിസം വരുമ്പോഴാണ് എങ്കിൽ അത് കാണണം എന്നുള്ള തീവ്രത വരിക. നമ്മൾ അതിനെ വേറെ ഭാഗത്ത് കാണേണ്ട ആവശ്യമില്ല.
എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ടാണ്. ലോകമെങ്ങും ഒട്ടേറെ മനുഷ്യർ കഴിക്കുന്ന ഒരു ഭക്ഷണ വിഭവമാണ് ബീഫ്. ഓസ്ട്രേലിയയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമാണ്. അത് നിരോധിച്ചുകൊണ്ട് എന്ത് സാംസ്കാരിക നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്?
അല്ലെ, ഞാൻ ഇതിനെ കാണുന്നത് പല ആസ്പെക്ട്സിലാണ്. എനിക്കതിന് ഒരു ഒരു വ്യക്തമായ ഒരു ഒരു ഡയറക്റ്റ് ആൻസർ ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല. ഒന്നാമത്തെ എന്താന്ന് വെച്ചാല്, ഈ പശു എന്ന് പറയുന്നത് ഭാരതീയരെ സംബന്ധിച്ച് അതൊരു ഒരു ദൈവസങ്കല്പത്തിനേക്കാൾ ഉപരി അതിനൊരു പ്രകൃതിയിൽ മനുഷ്യന്റെ ജീവിതം നിലനിർത്താനുള്ള കഴിവ്. നിങ്ങൾ സയന്റിഫിക് ആയിട്ട് പഠനം നടത്തുകയാണെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം വരുന്നുണ്ട്. ഈ പശുക്കളെ പ്രിസർവ് ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ചൂടിനെ, എക്സ്ട്രീം ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു ജീവിയാണ് പശുക്കൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ചുട്ട വെയിലത്ത് പോലും നിൽക്കുന്ന പശുക്കളെ കാണാൻ സാധിക്കും, മനുഷ്യന് പോലും നിൽക്കാൻ പറ്റാത്ത ചൂടിൽ. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ ബോഡിക്ക് അതിന്റെ സ്കിന്നിന് അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഇന്ന് പഠനങ്ങൾ നടത്തിയതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് പശുവിന്റെ മൂത്രവും പശുവിന്റെ ചാണകവും വളരെയധികം ആന്റിസെപ്റ്റിക് ആണ്. അത് നമ്മുടെ മണ്ണിലേക്ക് ചേരും തോറും നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഗോമൂത്രം ഇന്നിപ്പോ ക്യാൻസറിന് പോലും മരുന്ന് ഗോമൂത്രത്തിലൂടെ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളെ എനിക്കറിയാൻ സാധിക്കും. ഞാനത് നേരിട്ട് ബോധ്യപ്പെട്ടുള്ള ആളാണ്. അപ്പൊ ഇത്രയും നമുക്ക് ഒരു സർവീസ് ചെയ്യുന്ന ഒരു മൃഗത്തോട് നമ്മൾ എന്തിനൊരു തരം അതിന്റെ ഫ്ലഷിനെ നമ്മൾ ആഗ്രഹിക്കണം? അതിനെ നമ്മൾ അതിനെ നമുക്ക് പ്രിസർവ് ചെയ്തൂടെ? നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു മൃഗമാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഇതിനൊരു ഹൈന്ദവ രീതിയിൽ കാണുന്നതിനേക്കാൾ ഉപരി കുറേ കൂടി സയന്റിഫിക് ആയിട്ട് തന്നെ ഗവേഷണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഭാരതീയ പശുക്കളിൽ ഒരു മഹത്വം കാണാൻ സാധിക്കും. ഇവിടുത്തെ പശുക്കൾ അങ്ങ് പറഞ്ഞതുപോലെ അത് ഹൈബ്രിഡ് പശുക്കളാണ്, നാടൻ പശുക്കളല്ല. ഇവിടെ ഒറിജിനലി ഇവിടുത്തെ അബോറിജിനീസ് വളർത്തിയ പശുക്കളൊന്നും ഇന്നിവിടെ ഇല്ല. ഇതൊക്കെ ഇപ്പൊ ഹൈബ്രിഡും എച്ച് എഫ് പശുക്കളാണ്. ഈ പശുക്കളിൽ ചാണകവും മൂത്രവും ഇവൻ പാല് പോലും വിഷാംശകമാണെന്ന് റിസർച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലുള്ള നമ്മുടെ വെച്ചൂർ പശുക്കൾ, അങ്ങ് കേരളീയനായതുകൊണ്ട് കുറെ കൂടി അറിയും, ഇന്ന് സയൻസ് അംഗീകരിച്ചിരിക്കുകയാണ് വെച്ചൂർ പശുവിന്റെ പാല് കഴിക്കുന്നവർക്ക് ഹൃദ്രോഗം പോലും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. അപ്പൊ അത്തരം പശുക്കളെയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടതല്ലേ? അപ്പൊ അതിനെ കൊല്ലാതിരിക്കുക എന്ന് പറയുന്നതിനർത്ഥം അവരെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ എന്താ പറയാ ഒരു ദൈവികമായിട്ട് വാഴ്ത്തണം സ്തുതിക്കണം എന്നുള്ള അല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ അത് ഹൈന്ദവയുടെ ഇതായിട്ട് മാറുമ്പോഴാണ് അത് പ്രശ്നം. വസ്തുതയിൽ ഇതിൽ എല്ലാവരും ചേർന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനെ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, മനുഷ്യജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ചെയ്ത നിയമത്തിനോട് നമുക്ക് അതിനെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്.
അല്ലെ, ഇത് പറയുമ്പോൾ ഇതേക്കുറിച്ച് നടന്ന മറ്റൊരു ചർച്ചയിൽ മുൻപ് നടന്ന ഒരു ചർച്ചയിൽ ഒരു മറുവാദം ഉയർന്നത് ഓർക്കുന്നുണ്ട്. പശുവിനെ പോലെ തന്നെ എല്ലാ ഭാഗവും ഗുണകരമായ ഒരു വൃക്ഷമാണ് കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ്. അപ്പോൾ തെങ്ങ് മുറിച്ച് വീട് പണിയാമോ എന്ന മറു ചോദ്യം ഒരാൾ ചോദിക്കുന്നത് കേട്ടിരുന്നു.
പശുവും മരവും തമ്മിൽ ഒരിക്കലും ബന്ധിപ്പിക്കാൻ പറ്റില്ല. കാരണം പശുവിന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഈ എന്താ പറയാ അതിൽ നിന്ന് വരുന്ന ഗ്യാസുകൾ അത് നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോ അതിനൊക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ. ഇവിടെ അത് ഭരിച്ചു കഴിഞ്ഞാൽ പോലും അതിന്ന് എന്താ പറയാ നല്ല സുഗന്ധം വരുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്.
തീർച്ചയായും. എന്തായാലും ശ്രീ ഉദിത് ചേതന, ഒട്ടേറെ കാര്യങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങൾ ഉണ്ട്. ശ്രോതാക്കൾക്കും ഒരുപക്ഷെ താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും. പക്ഷേ സമയപരിമിതി മൂലം ഈ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഈ ഒരു ആശയ സംവാദം എന്ന് തന്നെ പറയാം അതിവിടെ പൂർത്തിയാക്കേണ്ടി വരികയാണ്. വളരെയധികം നന്ദി എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന്.
വളരെ സന്തോഷം സംസാരിക്കാനും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ച വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. ഇന്നും നിങ്ങളുടെ കഴിവും ശക്തിയും വളർന്ന് വികസിച്ച് ലോകത്തിനത് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.